Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
Ulla Purul Ennana Tamil Saddarshanathinte Arambham. Ullathu Ulla Purul. ഉള്ള വസ്തു സത് സത് പ്രത്യയാഹ കിംനു വിഹായ സന്തം ഹൃദ്യേഷ ചിന്താരഹിതോ ഹൃദാഖ്യഃ കഥം സ്മരാമഹ തമമേയമേകം തസ്യ സ്മൃതിഃ തത്ര ദൃഢൈവ നിഷ്ഠ. ഇതാണ് ആദ്യത്തെ ശ്ലോകം. സത് പ്രത്യയാഹ കിംനു വിഹായ സന്തം ഹൃദ്യേഷ ചിന്താരഹിതോ ഹൃദാഖ്യഃ കഥം സ്മരാമഹ തമമേയമേകം തസ്യ സ്മൃതി തത്ര ദൃഢൈവനിഷ്ഠ. മലയാളത്തില് എഴുതിയിട്ടുണ്ട്, ഇത് ഒന്ന് തെറ്റുതിരുത്തിയിട്ട് വല്ലതും ഉണ്ടോ തെറ്റു വല്ലതും ഉണ്ടോ നോക്കിയ ശേഷം വേണമെങ്കിൽ എല്ലാവർക്കും ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാം. സത്പ്രത്യയാഹ സന്തം വിഹായ കിംനു. എല്ലാവർക്കും പ്രപഞ്ചത്തില് എല്ലാ വസ്തുക്കളും ഉണ്ട് 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 എന്ന് തോന്നുന്നു. അപ്പൊ ഉള്ള ഒരു വസ്തു ഇല്ലാതെ ഉണ്ട് എന്നുള്ള തോന്നലുണ്ടാവില്ല. ഭഗവാൻ ഗീതയിലും ഏറ്റവും പ്രധാനമായ ശ്ലോകം, ഭഗവത്ഗീതയില് ഏറ്റവും മുഖ്യമായ ശ്ലോകങ്ങളിൽ പെട്ടതാണ് നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോഹോ തത്വദർശിഭിഹി. സത്തിന് അഭാവമില്ല, അസത്തിന് ഭാവമില്ല. ഉള്ള വസ്തു ഒരിക്കലും നശിക്കില്ല, ഇല്ലാത്ത വസ്തു ഒരിക്കലും അതിന് വാസ്തവമായ സ്ഥിതിയുമില്ല. അപ്പൊ നമ്മളിപ്പോ ഈ ലോകം കാണുന്നു, ശരീരം കാണുന്നു, പല വസ്തുക്കളും കാണുന്നുവല്ലോ. ഇതൊക്കെ ഉള്ള പോലെ തോന്നുന്നു, പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ ഇത് ഇല്ലാതെയും ആവും. ഇതൊക്കെ ഉള്ളതാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഇല്ലാതാവും? അപ്പൊ ഉള്ളത് എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ, ഒരു ലക്ഷണം, ഇല്ലാത്തത് എന്നുള്ളതിന് ലക്ഷണമുണ്ട്. ഉള്ളതിന്റെ ലക്ഷണം നമ്മൾ പറഞ്ഞു, ഒരിക്കലും മാറില്ല, സദാ ഏകരൂപമായിട്ടുണ്ടാവും, ഒരവസ്ഥയിലും അത് മാറില്ല. ഇല്ലാത്തത് തൽക്കാലമൊക്കെ ചിലപ്പോഴൊക്കെ തോന്നും. ആദൌ അന്തേജ എന്നാസ്തി വർത്തമാനേപി തത്തഥാന. ആദിയിലും അന്തത്തിലും ഇല്ല, നടുവിലും മാത്രം കുറച്ചു നേരം തോന്നുന്നുണ്ടെങ്കിൽ അത് ആ തോന്നുന്ന കാലത്തും വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. നമ്മളുടെ ഈ ശരീരമൊക്കെ, നമ്മളുടെ ഈ വ്യക്തിത്വം, ഈ ഞാൻ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ മുമ്പ് ഉണ്ടായിരുന്നില്ല അല്ലെ ഉറക്കത്തില്. അതേപോലെ ഇന്ന് രാത്രി കുറച്ച് 10-15 മണി കഴിഞ്ഞാൽ ഇല്ലാതാവും. നടുവിൽ പൊന്തി വരണു ഈ വ്യക്തിബോധം. ഈ വ്യക്തിബോധം വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. അതേപോലെ കുറെ വർഷങ്ങൾ പിന്നോട്ട് പോയാൽ ഇല്ല, ഇനി കുറെ വർഷങ്ങൾ മുന്നോട്ട് പോയാലും ഇല്ല. നടുവിൽ തോന്നുന്നു ശരീരവും മറ്റു വസ്തുക്കളും ഒക്കെ. അപ്പൊ ഇതൊക്കെ തോന്നിയാലും ഇതൊന്നും നിലയ്ക്കാത്തതാണ്. പക്ഷെ നിലയ്ക്കുന്നത് എന്താ? സത്ത്. ഇതൊക്കെ അസത്ത്. അസത്തിന് തൽക്കാലം ഉള്ള പോലെ തോന്നിയാലും അത് ശാശ്വതമായി നിൽക്കില്ല. സത്ത് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ലെങ്കിലും, അഥവാ സത്തിനെ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിലും, അതൊരിക്കലും മാറുകയോ നമ്മൾ കാണാത്തത് കൊണ്ട് അത് ഇല്ലാതാവുകയോ ചെയ്യില്ല. ഈശ്വരൻ, ആത്മാ, ബ്രഹ്മം, എന്ത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ, ആ സത്തിനെ എവിടെ കണ്ടെത്തും? ആദ്യത്തെ 2 പാദം കൊണ്ട് പറഞ്ഞു, സത് ഉണ്ട്. സത് എന്ന് വെച്ചാൽ ഉള്ള വസ്തു, ബ്രഹ്മം. 2-ാമത്തെ പാദത്തിൽ പറഞ്ഞു ആ സത്തിനെ എവിടെ കണ്ടെത്തണം എന്ന് വെച്ചാൽ ഹൃദി ഏഷ ചിന്താരഹിതോ ഹൃദാഖ്യഹ. ഈ ഏഷഹ എന്ന് വെച്ചാൽ ഏറ്റവും അടുത്തുള്ളതിനെയാണ് ഏഷഹ എന്ന് പറയാം. ദൂരത്തുള്ള ആളെ സഹ എന്ന് പറയും, ഏറ്റവും അടുത്തുള്ള ആളെ ഏഷഹ എന്ന് പറയും. ഇവൻ എന്ന് വെച്ചാൽ ഈ സത്വസ്തു അഥവാ ആത്മാ, ഈശ്വരൻ, ഉള്ള പൊരുൾ. ആ ഉള്ള പൊരുളിനെ എവിടെ കണ്ടെത്തും? ഹൃദി ഏഷഹ. ഈ ആത്മാ ഹൃദി, ഹൃദി എന്ന് വെച്ചാൽ ഹൃദയത്തിൽ, ഹൃദയത്തിൽ കണ്ടെത്തണം. ഹൃദി ഏഷഹ, അവന്റെ സ്വരൂപം എന്താ? ചിന്താരഹിതഹ, ചിത്തവൃത്തിരഹിതമായ സ്ഥിതിയിൽ, ചിന്താരഹിതമായ സ്ഥിതിയിൽ അവൻ പ്രകാശിക്കുന്നു. അവന്റെ പേരെന്താണ്? ഹൃദാഖ്യ. ഹൃത് എന്നുള്ളതേ അവന്റെ പേരാണെന്ന്. ഹൃദ് അയം, അങ്ങനെയാണ് ഹൃദയം എന്ന് പറഞ്ഞത്. ഹൃദി അയം വർത്തതെ എന്നും ഹൃദയം എന്നുണ്ട്. പക്ഷെ ഹൃദയം എന്നൊരു സ്ഥാനവും അവിടെ ഇദ്ദേഹം ഇരിക്കുന്നതായിട്ടും ഒക്കെ കണക്കാക്കണം. അങ്ങനെയല്ലാതെ ഹൃദ് ഏവ അയം, ഹൃത് അയം, ഈ ഹൃത്ത് തന്നെ ഇവൻ ആണ്. ഹൃദയം, ഹൃദയം എന്ന് വെച്ചാൽ ബ്ലഡ് അടിച്ചു കയറ്റുന്ന ഹാർട്ട് എന്ന അർത്ഥത്തിലല്ല, രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയത്തിനെയല്ല പറയുന്നത്. അധ്യാത്മഹൃദയം, ഹൃത് ഹാർട്ട് എല്ലാം ഒന്ന് തന്നെ. ഇംഗ്ലീഷും സംസ്കൃതവും ഒക്കെ ഒന്ന് തന്നെ, രണ്ടുമൊക്കെ ഭാഷകളൊക്കെ ഒന്ന് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഹൃത് എന്നുള്ള പദം തന്നെയാണ് ഹാർട്ടായത്, ഹാർദവിദ്യ എന്നൊക്കെയാണ്, ഹൃദയവിദ്യ. ഈ വേദാന്തം ഒരു പക്ഷേ ആ ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയാണ് രമണ മഹർഷിയുടെ ആവിർഭാവം എന്ന് ഞാൻ പറയും. എന്താന്ന് വെച്ചാൽ ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ ഭാഷ്യം എഴുതിയപ്പോ അദ്ദേഹത്തിന് അനേകം വിപരീത മതത്തിലുള്ളവരെ ഖണ്ഡനം ചെയ്യാനുള്ളത് കൊണ്ട് ബുദ്ധിയെ ഒരുപാട് ഉപയോഗിക്കേണ്ടി വന്നു. സിദ്ധാന്തം ചെയ്ത് തെറ്റിതിരുത്തി മറ്റുമൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോ ആചാര്യസ്വാമികൾക്ക് ശേഷം കൊറേ കാലം കഴിഞ്ഞപ്പോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി, വേദാന്തം എന്ന് വെച്ചാൽ ബുദ്ധിയുടെ ഒരു കളിയാണ്. അപ്പൊ നല്ലവണ്ണം ബുദ്ധിയുള്ള ആളുകൾക്ക്, പഠിച്ച ആളുകൾക്കേ വേദാന്തം പറ്റുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. ആ തെറ്റിദ്ധാരണ കാരണം ആളുകൾ ധാരാളം പഠിച്ചു, പണ്ഡിതന്മാരായി, പക്ഷേ തലയിൽ നിറയെ കയറ്റി അനുഭൂതിയൊന്നുമില്ല, അനുഭവ തലത്തിൽ ഒന്നുമില്ല. ബുദ്ധി ഗംഭീരം, യുക്തി നല്ല യുക്തി, പക്ഷേ എന്തോ നഷ്ടപ്പെട്ടു. അവിടെയാണ് മഹർഷി പറയണത്, ഇത് ബുദ്ധിയുടെ വിദ്യയല്ല ഹൃദയവിദ്യ എന്നാണ്. ഹൃദയവിദ്യയാണ് ഇത്. സൂക്ഷ്മബുദ്ധി കൊണ്ട്, ശുദ്ധബുദ്ധി കൊണ്ട് ഹൃദയത്തിൽ ആഴ്ന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ഈ രഹസ്യം. ഹൃദയം എന്ന് വെച്ചാൽ എവിടെയാ സ്ഥാനം? ശരീരത്തിന്റെ ഉള്ളിലുള്ള ഹൃദയമല്ല. ഹൃദയം എന്ന് വെച്ചാൽ ഈ മനസ്സ് എവിടെ നിന്ന് പൊന്തുന്നുവോ, സകല ചിത്തവൃത്തികളും അല്ലെ, രാത്രിയാവുമ്പോ എവിടെയോ പോയി ലയിക്കണം, രാവിലെ ആവുമ്പോ എവിടെ നിന്നോ പൊന്തുണു, ഉറക്കത്തിൽ എവിടെയോ ലയിക്കുന്നു, എവിടെയോ പൊന്തുണു, എന്റെ വ്യക്തിബോധം തന്നെ എവിടെയോ ലയിക്കുന്നു, ഞാനേ ഇല്ലാതാവുന്നു തൽക്കാലത്തേക്ക്. ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തൊരു വ്യക്തിത്വം ഉണ്ടോ അല്ലെ? ഇപ്പൊ നമ്മൾ ഞാൻ എന്ന് വെച്ചാൽ എന്താ ധരിക്കണേ? ഒന്ന് ഞാൻ എന്ന് പറയുന്ന ശരീരം, രണ്ട് ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ പാലക്കാട്ടിൽ ജനിച്ച ആളാണ്, ഞാൻ സംസ്കൃതം പഠിച്ചു, ഞാൻ വേദാന്തം പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ സാധകനാണ്, ഞാൻ തപസ്വിയാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ അടുക്കളപ്പണി ചെയ്യുന്ന ആളാണ്, എന്തെങ്കിലും തന്റെ കുറിച്ചുള്ള ഐഡിയ, ഇതൊക്കെ കൂടിയിട്ടല്ലേ ഞാൻ എന്ന് പറയണത്. എന്റെ കുറെ വികാരങ്ങൾ, എന്റെ കുറെ വിചാരങ്ങൾ, ഇതൊക്കെ കൂടി ചേർന്നിട്ട് ഇതൊക്കെ ഞാനാണെന്ന് പറയും. ഈ ഞാൻ എവിടെയോ പോയി ലയിക്കുന്നു ഉറക്കത്തില് അല്ലേ, എവിടെയോ ചെന്ന് ലയിക്കുന്നു, എന്നിട്ട് സുഖമായിട്ടിരിക്കുന്നു. ആ ഉറക്കത്തിൽ എന്തുണ്ട് എന്ന് രാവിലെ എഴുന്നേറ്റ് നല്ലവണ്ണം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഒന്നും പിടികിട്ടില്ല. പക്ഷേ സത്പ്രതീതി ഉണ്ട്, സത്പ്രതീതി ഉണ്ട് എന്നുള്ളതുണ്ട്, സുഖമായി ഇരുന്നു. എന്നിട്ട് രാവിലെ എണീറ്റ ഉടനെ ഒരു കേടുപാടും കൂടാതെ തലേ ദിവസം രാത്രി ഉറങ്ങി അതേ വ്യക്തിബോധം ഉദിച്ചു വരുന്നു. അത് എവിടെ ലയിച്ചുവോ അവിടെ നിന്ന് ഉദിച്ചു വരുന്നു. സകല ചിത്തവൃത്തികളും പ്രപഞ്ചബോധവും ലോകബോധവും ഒക്കെ ഉദിച്ചു വരുന്നു. അപ്പൊ ഇത് മുഴുവൻ എവിടെ ചെന്ന് ലയിച്ചുവോ, എവിടെ നിന്ന് ഉദിച്ചുവോ, ആ ഉദിക്കുകയും ഉണരുകയും ചെയ്യുന്ന സ്ഥാനമാണ് ഹൃദയം. ആ ഹൃത്തില് ഇവൻ വർത്തിക്കുന്നു, പ്രപഞ്ചത്തിന്റെ സകല രഹസ്യങ്ങളും അവിടെ വർത്തിക്കുന്നു. ഈ ഗംഗ ഉദ്ഭവിക്കുന്ന സ്ഥാനം, കാവേരി ഉദ്ഭവിക്കുന്ന സ്ഥാനം, നർമ്മദ ഉദ്ഭവിക്കുന്ന സ്ഥാനം, യമുന, യമുനോത്രി, ഇതൊക്കെ വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു പോയി കണ്ടിട്ട് വരും. ഉദ്ഭവിക്കുന്ന സ്ഥാനം ഇത് വളരെ സിംബോളിക്കാണ്. നദിയുടെ ഉദ്ഭവസ്ഥാനം കണ്ടെത്തുന്നത്, നദി എപ്പോഴും നമ്മളുടെ ജീവിതത്തിനെ കുറിക്കുന്നതാണ്. നദി സമുദ്രത്തിൽ പോയി ചേരുന്ന പോലെ വ്യക്തികൾ ബ്രഹ്മത്തിൽ ലയിച്ചില്ലാതാവുന്നു എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ഈ ഉദ്ഭവസ്ഥാനം കണ്ടെത്തുക എന്നുള്ളത് നമ്മളുടെ ജീവിത ലക്ഷ്യത്തിനെ കാണിക്കുന്നതാണ്. ഈ മനസ്സ് എവിടുന്ന് ഉദ്ഭവിച്ചു, ഞാൻ എവിടുന്ന് ഉദ്ഭവിച്ചു എന്നുള്ളതിന്റെ മൂലാന്വേഷണമാണ്. അപ്പോ ഹൃദി ഏഷഹ, ഈ മൂലത്തിൽ എവിടെ നിന്ന് ഉദ്ഭവിച്ചുവോ ആ ഉദ്ഭവിക്കുന്ന സ്ഥാനമാണ് ഹൃദയം. ആ ഹൃദയത്തിൽ ഏഷഹ വർത്തതേ, ഈ ആത്മാവുണ്ട്. ആത്മാ സിദ്ധമായിട്ടുണ്ട്, എല്ലാവർക്കും സകല പേർക്കും സിദ്ധമായിട്ടുണ്ട്. ചാന്തോക്യ ഉപനിഷത്തില് പറയുന്നു, ദിവസവും ഈ ജീവൻ ആ ആത്മാവിൽ ചെന്ന് ഇരുന്നിട്ട് വരുന്നു, പക്ഷേ അറിയുന്നില്ല ആത്മാവിൽ ചെന്ന് ഇരുന്നിട്ട് വരണമെന്നുള്ളത്. ബോധപൂർവം അറിയുന്നില്ല. അപ്പോ ഹൃദി ഏഷഹ ചിന്താരഹിതോ ഹൃദാഖ്യഹ. അപ്പൊ ആ ഹൃദയം എന്തുകൊണ്ട് ഇപ്പൊ നമുക്ക് മനസ്സിലാവണില്ല? ഹൃദയത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഹൃദയമാണ് നമ്മളുടെ സ്വരൂപം, ഹൃദയമാണ് നമ്മളുടെ സ്ഥാനം. പക്ഷേ തന്റെ സ്വസ്ഥാനം വിട്ടിട്ട് പരസ്ഥാനത്തിൽ വന്ന് ഇരിക്കുമല്ലോ നമ്മൾ പലരും. അതേപോലെ നമ്മളുടെ കേന്ദ്രം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കണം. ഹൃദയം എന്നുള്ള കേന്ദ്രം നഷ്ടപ്പെട്ട് ബുദ്ധിയിലും മനസ്സിലും ഇന്ദ്രിയങ്ങളുടെയും തലത്തിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു സ്വസ്ഥതയില്ലാത്തത്. ഹൃദയസ്ഥാനത്തിൽ ലയിച്ചാൽ എപ്പോഴും സ്വസ്ഥമായിരിക്കും, ആനന്ദമായിരിക്കും. ഹൃദയസ്ഥാനം വിട്ടിട്ട് ബുദ്ധിയിലും മനസ്സിലും ഇങ്ങനെ ലയിച്ചുകൊണ്ടിരിക്കുന്നു. ബുദ്ധിയോ മനസ്സോ ഒന്നും നമ്മളുടെ സ്വരൂപമല്ല. നമ്മളുടെ സ്വരൂപം ഹൃദയമാണ്. ശരീരത്തിലൊരു സ്ഥാനം പറയൂ അതിന്. വാസ്തവത്തിൽ അത് ശരീരത്തിന്റെ സ്ഥാനമല്ല, എന്നാൽ ശരീരത്തിലൊരു സ്ഥാനം പറയേ, വലതുവശത്താണോ എന്ന് പറയും. അപ്പൊ ഈശ്വരൻ സർവത്ര നിറഞ്ഞിരിക്കുന്ന പൊരുളാണെങ്കിലും ഏതെങ്കിലും ഒരു ദിവ്യക്ഷേത്രം കാണിച്ചിട്ട് എവിടെയാണ് ഇരിക്കണതെന്ന് പറയണ പോലെ ശരീരത്തിൽ ഇതിനൊരു സ്ഥാനം പറയും. അത് മഹാത്മാക്കളുടെ, യോഗികളുടെ അനുഭൂതിയാണത്. അതെവിടെയാന്ന് വെച്ചാൽ ഇടതുവശത്തല്ല ഹൃദയം, വലതുവശത്ത്. അത് ആയുർവേദ ചില ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത്ര എങ്ങനെ വലതുവശത്ത് ഹൃദയം രക്തചംക്രമണ ഹൃദയമല്ല, വ്യക്തിബോധത്തിന്റെ കേന്ദ്രസ്ഥാനം. യേശുക്രിസ്തു ഒരിടത്ത് പറയുന്നുണ്ട്, ദ ഫൂൾസ് ഹാർട്ട് ഈസ് ഓൺ ദ ലെഫ്റ്റ്, ദ വൈസ് മാൻസ് ഹാർട്ട് ഈസ് ഓൺ ദ റൈറ്റ് എന്ന് പറയുന്നുണ്ട്. അത്ര അതിന് എന്താ പ്രമാണം എന്ന് മഹർഷിയോട് ചോദിച്ചു. നിങ്ങൾക്ക് തന്നെ അറിയാം എന്ന് നമ്മുടെ മഹർഷി ഒരാളോട്. എനിക്കറിയും എന്നാണോ ഭഗവാൻ പറയണത് എന്ന് ചോദിച്ചു. കണ്ടോ കണ്ടോ ഇപ്പൊ എവിടേക്കാ കൈ ചൂണ്ടിയത് ചോദിച്ചു. എനിക്ക് ലോകത്തിലെല്ലാരും ഞാൻ എന്ന് പറയുമ്പോ മെനക്കെട്ട് കൈ പൊക്കിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. എനിക്ക് ഒരാളും കൈ കാലിൽ വെക്കണില്ല അല്ലേ? കാൽ ഇത്ര അടുത്തുണ്ട്, ഇവിടെ വെച്ചാ പോരെ? എനിക്ക് എന്ന് പറഞ്ഞാ പോരെ? തലയിൽ വെച്ചാ പോരെ? നമുക്ക് ഏറ്റവും പ്രധാനമായ അംഗം വയറ്, വയറിൽ വെച്ചാ പോരെ? എനിക്ക് മെനക്കെട്ട് കൈ എടുത്തുകൊണ്ട് വന്ന് എനിക്ക് ഞാൻ ലോകത്തിൽ എവിടെ പോയാലും ഒരു ഇന്റ്യൂട്ടീവ് റിയാക്ഷൻ ആണ് ഞാൻ എന്ന് പറയുമ്പോ. അതുമാതിരി ശിരസൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ വീണുപോകും. ഈ ഭാഗവും സ്വയമേവ നിൽക്കില്ല ഇടുപ്പിന് ചുവട്ടില്. പക്ഷെ ഈ ഒരു പോർഷൻ നമുക്ക് കേന്ദ്രസ്ഥാനമാണ്. മനസ്സിനെ ഒന്ന് ഏകാഗ്രപ്പെടുത്താൻ ഒരു സൂചന തന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഹൃദയം എവിടെയാണെന്ന് സിദ്ധാന്തിച്ചു പോകരുത്, ശരീരത്തിലാണെന്ന് സിദ്ധാന്തിച്ചു പോകരുത്. ഇത് ഒരു മർമ്മസ്ഥാനം. ആ ഹൃദയസ്ഥാനത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ ലയിച്ചു കിടക്കണമെന്നാണ്. ഹൃദയേഷ ചിന്താരഹിതോ, ചിത്തവൃത്തികൾ നിശ്ചലമാവുമ്പോ. ചിത്തവൃത്തികൾ നിശ്ചലമാവുമ്പോ ആത്മാവ് ഉണ്ടാവുമല്ല, പക്ഷെ ചിത്തവൃത്തികൾ നിശ്ചലമാവുമ്പോ ആ സത്യം അനുഭവപ്പെടും. ചിന്താരഹിത ചിന്തകൾ, തോട്ട് വേവ്സ്, അത് നിലയ്ക്കുമ്പോ ഉള്ളില് ഒരു ശാന്തി ഊറി 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 വരും. ചിത്തവൃത്തികൾ നിലയ്ക്കുമ്പോ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും സകല ചേഷ്ടകളും നിർത്തിയാൽ അത് പരമമായ സ്ഥാനം എന്ന് ഉപനിഷത്ത് പറയുന്നു. യഥാ പഞ്ചാവതിഷ്ഠന്തി ജ്ഞാനാനി മനസാ സഹ ബുദ്ധിശ്ചന വിചേഷ്ടതി താം ആഹു പരമാം ഗതിം. യഥാ പഞ്ചാവതിഷ്ഠന്തി, അഞ്ച് ഇന്ദ്രിയങ്ങളും ചലിക്കാതെ നിൽക്കുന്നു, മനസ്സും ചലിക്കാതെ നിൽക്കുന്നു, ബുദ്ധിയും പരിപൂർണമായി നിശ്ചലമാവുന്ന സ്ഥിതിയിൽ അവിടെ എന്തുണ്ടോ അത് ഉള്ള വസ്തു, അതിനെയാണ് സത് എന്ന് മഹർഷി ഇവിടെ പറഞ്ഞത്. ചിന്താരഹിതോ ഹൃദാഖ്യഹ. ഇതൊക്കെ ഇനി എക്സ്പ്ലനേഷൻ അല്ലെ? ശരി. കഥം സ്മരാമഹാതമേയം ഏകം, ആ അനശ്വരമായ വസ്തുവിനെ അമേയം, മേയം എന്ന് വെച്ചാൽ അളക്കുന്നത് എന്നർത്ഥം. മനസ്സുകൊണ്ട് തൊട്ടുനോക്കുന്നതൊക്കെ മേയം. മനസ്സ് എന്ന് പറയുന്നത് തന്നെ അളക്കുന്ന സാധനമാണ്. മനസ്സ് എല്ലാത്തിനെയും അളക്കും അല്ലെ? മനസ്സുകൊണ്ട് എന്തിനെ സ്പർശിച്ചാലും അത് പരിച്ഛിന്നമായി കഴിഞ്ഞു. മനസ്സുകൊണ്ട് എന്തിനെ ഗ്രഹിച്ചാലും അതൊക്കെ ലിമിറ്റഡ് ആയി കഴിഞ്ഞു. മനസ്സുകൊണ്ട് അറിയപ്പെട്ട വസ്തുവോ അത് പൂർണ്ണമല്ല. ഈ വസ്തുവോ അമേയം, മനസ്സുകൊണ്ട് സ്പർശിക്കാൻ കഴിയാത്തതാണ്, അളക്കാൻ കഴിയാത്തതാണ് എന്നർത്ഥം. അപ്പൊ പിന്നെ അതിനെ എങ്ങനെ സ്മരിക്കും? നമ്മളൊക്കെ സ്മരിക്കുന്നത് മനസ്സുകൊണ്ടാണ്, മനസ്സുകൊണ്ടാണ് എല്ലാം അറിയണത്. അപ്പൊ മനസ്സുകൊണ്ട് സ്പർശിക്കാനോ അളക്കാനോ പിടിക്കാനോ കഴിയാത്ത ആത്മാവിനെ, ഈശ്വരനെ, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി അല്ലെ, ആ ഹൃദയത്തിലുള്ള ഈശ്വരനെ എങ്ങനെ സ്മരിക്കും? കഥം സ്മരാമഹ, ഈശ്വര സ്മരണ വേണമെന്ന് പറയണു, എങ്ങനെ സ്മരിക്കും? അമേയം ഏകം, ഏകവും അളക്കാൻ കഴിയാത്തതും പിടിക്കാൻ കഴിയാത്തതുമായ ആ വസ്തുവിനെ എങ്ങനെ സ്മരിക്കും എന്ന് വെച്ചാൽ, തസ്യ സ്മൃതി തത്ര ദൃഢൈവ നിഷ്ഠ. അതിനെ സ്മരിക്കുക എന്ന് പറയണത് അവിടെ നിഷ്ഠയാവുക, ലയിച്ചു ചേരുക. ഹൃത്സ്ഥലേ മനസ്വസ്ഥതാ ക്രിയ ഭക്തിയോഗ ബോധാശ്ച നിശ്ചിതം. ഉപദേശസാരത്തിൽ മനസ്സ് പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, ഹൃത്സ്ഥലേ ഹൃദയസ്ഥലത്തില് മനസ്വസ്ഥത, മനസ്സ് സ്വസ്ഥമായിട്ട് ലയിച്ചു ചേരൽ, അതിന് അത് തന്നെയാണ് ഭക്തി, അത് തന്നെയാണ് യോഗം, അത് തന്നെയാണ് കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എല്ലാം. തമിഴിൽ വളരെ മനോഹരമാണ് ഈ പാട്ട്. ഉദിത്തും ഉദിക്കും ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ, അത് കർമ്മവും ഭക്തിയും ഉന്തീപര, അത് യോഗവും ജ്ഞാനവും ഉന്തീപര. ഉദിക്കും ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ എന്നാണ്. ഈ അഹങ്കാരം എവിടുന്ന് ഉദിക്കുന്നുവോ അവിടെ ഒടുങ്ങുക എന്ന് വെച്ചാൽ അടങ്ങാം. ഈ അഹങ്കാരം ഉദിക്കുന്ന സ്ഥാനത്തിൽ ലയിക്കുക എന്നർത്ഥം. എവിടുന്നോ ഉദ്ഭവിക്കുന്നു അല്ലെ, ഉറക്കത്തിൽ എവിടെയോ ലയിക്കുന്നു. നേരം വെളിച്ചാവുമ്പോ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോ എവിടുന്നോ ഉദിക്കുന്നു. ഉദിക്കും ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ. ഇപ്പൊ ഉദിക്കുന്ന സ്ഥാനം നോക്കി ഉദിക്കാതെ ഇരിക്കുക. അവിടെ സൃഷ്ടി സ്ഥിതി സംഹാരം ഒന്നുമില്ല, ഒന്നും സംഭവോസ്യന വിദ്യത്തെ. ഗൗഡപാദർ പറയുന്ന പോലെ ഒന്നും സംഭവിക്കാത്ത സ്ഥിതി, ചലനമില്ലാത്ത സ്ഥിതി, വികാരങ്ങൾ ഉദിക്കാത്ത സ്ഥിതി, ഞാൻ എന്നുള്ളത് പൊന്താത്ത സ്ഥിതി. ആദ്യം മുതലേ ഞാൻ ഈ ആത്മവിചാരത്തിനെ പറഞ്ഞുകൊണ്ടേ വരാം. ഇതിന് മഹർഷി പറയുന്ന മാർഗം, ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് ഉദിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. ഞാൻ 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 എന്ന് പറയണമല്ലോ. സ്ഫുരണ അഹം വൃത്തിയെ ആശ്രയിച്ച് അഹം സ്ഫൂർത്തിയെ കണ്ടെത്തണം. ഇതാണ് ആത്മവിചാരത്തിന്റെ മാർഗം. അഹം വൃത്തിയെ ആശ്രയിച്ച് അഹം സ്ഫൂർത്തിയെ കണ്ടെത്തണം. നമുക്കിപ്പോ അനുഭവത്തിൽ അഹം സ്ഫൂർത്തി ഇല്ല, അഹം വൃത്തിയുണ്ട്. അഹം വൃത്തി എന്താണ്? ഒരിക്കലും രമണാശ്രമത്തിൽ അടുക്കളയില് രണ്ട് വെപ്പുകാര് തമ്മിൽ ഭയങ്കരമായ അടിപിടി, ശണ്ട. ശണ്ട കൂടുമ്പോ ഒരാള് മറ്റേ ആളോട് പറയാണ്, ഉനക്ക് എന്നെ തരിയാത്തതാണ് കാട്ടിക്കൊടുക്കറേ. മറ്റേ ആള് പറഞ്ഞു, ഉനക്ക് എന്നെ എന്നെയും ഉനക്ക് തരിയാത്, യാര് തരുമാ കാട്ടിടത്തതാ ഉനക്ക് പുരിയും. രണ്ടുപേരും തമ്മില് ഞാൻ തന്നെ കാണിച്ചു തരാം, ഞാൻ എന്നെ കാണിച്ചു തരാം എന്ന് ശണ്ട കൂടുക, ദേഷ്യം. അപ്പോ ദേഷ്യപ്പെടുമ്പോ നമുക്കറിയാം അല്ലെ, വ്യക്തിയുടെ വ്യക്തിത്വം മുഴുവൻ പൊന്തി നിൽക്കും, ഏകാഗ്രപ്പെട്ട് നിൽക്കും. ആ കണ്ണിൽ നോക്കിയാൽ നമുക്ക് കാണാം, ആ വ്യക്തിബോധം തുറച്ചു നിൽക്കും. ഇതാണ് അഹം വൃത്തി. അഹം വൃത്തി അല്ലെങ്കിൽ മറ്റു വൃത്തികളുടെ കൂടെ കൂടി കുഴഞ്ഞു കിടക്കും. പക്ഷെ ദേഷ്യം വരുമ്പോ, അസൂയ വരുമ്പോ, നമ്മളെ ആരെങ്കിലും ഒക്കെ തള്ളി പറയുമ്പോ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും പുകഴ്ത്തുമ്പോ, അപ്പോഴൊക്കെ നമ്മളുടെ വ്യക്തിബോധം, ഞാൻ 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 ഞാൻ, നമ്മളെ ആരെങ്കിലും ഒക്കെ അനുമോദിക്കാൻ പോവുകയാണെങ്കിൽ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ തുടങ്ങും നമ്മളുടെ അനുമോദനം. അപ്പൊ എന്നെ വിളിക്കും, ഇപ്പൊ വിളിക്കും. ഇതാണ് അഹം വൃത്തി. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മതി, എന്തോ ഒരു പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു അനുമോദനം, ഒരു പട്ടം തരൽ വലുതും വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവിടെ സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് ഒന്നൊന്നൊന്ന് ഇളകും. ആ ഇളകുന്നത് അഹം വൃത്തിയാണ്, അതെല്ലാവർക്കും പരിചയമുള്ള വൃത്തി. ഇവര് തമ്മിൽ ശണ്ട കൂടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഇവര് നോക്കുമ്പോ മഹർഷി പുറകെ നിൽക്കണം. ഒന്നൊന്ന് ജാള്യതയായി. മഹർഷി പറഞ്ഞു, പേടിക്കണ്ട, അവർക്കും ഇവർക്കും ഒന്നും കാണിച്ചു കൊടുക്കണ്ട, നിങ്ങൾ രണ്ടുപേരും കണ്ടാ മതി. ഞാൻ ആരാന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ, കാണിച്ചൊന്നും കൊടുക്കണ്ട, കണ്ടാ മതി. ഇതാണ് നല്ല സമയം പിടിക്കുക എന്നാ. ഇപ്പൊ നല്ല വെണ്ണം അങ്ങനെ തുറിച്ചു നിൽക്കണുണ്ടല്ലോ, സൂചിയിലേക്ക് ഇടാൻ നൂല് കൂർപ്പിച്ചു നിർത്തണ പോലെ ഈ അഹം വൃത്തി കൂർത്തു നിൽക്കണു. അഹം വൃത്തി മനസ്സാണ്. ഈ അഹം വൃത്തി തന്നെയാണ് കാമമായിട്ടും ക്രോധമായിട്ടും അസൂയയായിട്ടും അനേക വിചാരങ്ങളായിട്ടും പിരിഞ്ഞു വരണത്. ഒരേ വാസ്തവത്തിൽ മനസ്സ് എന്ന് പറയുന്നത് ഒരു വൃത്തിയേ ഉള്ളൂ, ഒരൊറ്റ വൃത്തിയാണ് ആയിരക്കണക്കിന് വൃത്തിയായിട്ട് പിരിയണത്. അപ്പൊ നമുക്ക് പിടിക്കാൻ പറ്റണില്ല. അത് അഹം വൃത്തിയായിട്ട് നിൽക്കുമ്പോ നോക്കുക, വേറെ ചിത്തവൃത്തികളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ദേഷ്യം വരുമ്പോ ഒറ്റ വൃത്തിയേ ഉണ്ടാവുള്ളൂ, ഞാൻ എന്നുള്ളതേ നിൽക്കുള്ളൂ. പ്രബലമായിട്ട് എന്തെങ്കിലും കാര്യം അതുപോലെ ചെയ്യുമ്പോഴാ ഞാൻ എന്നുള്ള വൃത്തി പ്രബലമായിട്ട് നിൽക്കുമ്പോ മറ്റു വൃത്തികളുടെ കൂട്ടൊന്നും ഇല്ലാതെ നിൽക്കും. വൃത്തയസ്തു അഹം വൃത്തിമാശ്രിതാഹ വൃത്തയോ മനോ വിദ്ധി അഹം മനഃ. എല്ലാ ചിത്തവൃത്തികളും ഞാൻ എന്നുള്ള ചിത്തവൃത്തിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഞാൻ എന്നുള്ള ചിത്തവൃത്തി തന്നെയാണ് മനസ്സ് എന്ന്. മനസ്സ് എന്ന് പറയുന്നത് തന്നെ ഞാൻ എന്നുള്ള ചിത്തവൃത്തി തന്നെ, അഹങ്കാരം തന്നെ മനസ്സ്. അപ്പൊ ഈ അഹങ്കാരത്തിനെ ആശ്രയിച്ച്, അഹങ്കാരത്തിനെ നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലെ? എത്ര പ്രസംഗിച്ചു കഴിഞ്ഞു ആളുകൾ അഹങ്കാരം വരാൻ പാടില്ല, വിനയത്തോടെ ഇരിക്കണം, അഹങ്കാരത്തിന് ഉപേക്ഷിക്കണം, എന്ത് കാര്യം പറ്റൂ? അഹങ്കാരം എന്താ ഉപേക്ഷിക്കാൻ പറ്റേണ്ടതാണോ? ഒരു പത്ത് പേര് കൂടെ ഒരു ഒരു റിലീജിയസ് ഓർഗനൈസേഷൻ, അവരെല്ലാരും പ്രസംഗിച്ചു അത്രേ. ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിലാണ് ഏറ്റവും അധികം പുസ്തകം പഠിച്ചിട്ടുള്ളവരുള്ളത് എന്ന് പറഞ്ഞു. അയാളുടെ പ്രസംഗം കഴിഞ്ഞപ്പോ അടുത്ത ആള് വന്ന് പറഞ്ഞു, അവരെ പോലെ ഞങ്ങൾ പുസ്തകം പഠിച്ചവരൊക്കെ കുറവാണെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലാണ് ഏറ്റവും അധികം ആളുകൾ ഉള്ളത് എന്ന് പറഞ്ഞു അത്രേ. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ബാൻഡ് അടിച്ചിട്ട് പോയി. അവസാനം ഒരാൾ വന്ന് പറഞ്ഞു, ഇത്രയും നേരം ഓരോരുത്തർ അവരവരുടെ കഴിവുകളെ കുറിച്ച് പറഞ്ഞു, ഒരാൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിലാണ് ഏറ്റവും പഠിച്ചിട്ടുള്ളവരുള്ളത് എന്ന് പറഞ്ഞു. അടുത്ത ആള് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിലാണ് ആളുകൾ കൂടുതലുള്ളത് എന്ന് പറഞ്ഞു. വേറെ ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ ആളുകളാണ് ഏറ്റവും അധികം ആചാരമുള്ളത് എന്ന് പറഞ്ഞു. പക്ഷെ അവരെ പോലെ ആചാരമോ പഠിപ്പോ ആൾക്കൂട്ടമോ ഒന്നും ഇല്ലെങ്കിലും വിനയത്തിന്റെ കാര്യമെടുത്താൽ ഞങ്ങൾക്ക് മുൻപിൽ ആരുമില്ല, ഞങ്ങളാണ് ഏറ്റവും വിനയമുള്ളവർ. എവിടെ പോയി അല്ലേ? ആ വിനയം എന്നുള്ളതിൽ പോയിട്ട് ഈ അഹങ്കാരം ചെന്നിരിക്കും. ഹ്യൂമിലിറ്റിയുടെ ഡ്രസ് ഇട്ടിട്ട് ഇരിക്കും അഹങ്കാരം. അപ്പോ അഹങ്കാരത്തിനെ നിഷേധിച്ചിട്ട് ഇല്ലാതാക്കാൻ സാധ്യമേ അല്ല ഒരിക്കലും. അത് സത്യവസ്തുവാണ്, അതുകൊണ്ടാണ് അത് പോവാത്തതേ. അതില് ഡ്രസ്സ് കുറച്ച് മാറ്റിയിട്ടിരിക്കണം അത്രേ ഉള്ളൂ. അതിനെ അന്വേഷിച്ച് അതിന്റെ സ്വരൂപം എന്താണെന്ന് കണ്ടെത്തുകയാണോ വേണ്ടത്, അല്ലാതെ അഹങ്കാരം പോണമെന്നോ അഹങ്കാരം നശിക്കണമെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. അഹങ്കാരം എന്ന് നമ്മളിപ്പൊ പറയുന്ന വസ്തു എന്താണ് എന്ന് ആരാഞ്ഞു നോക്കിയാൽ അഹങ്കാരമേ ഇല്ല. അഹങ്കാരം എന്നൊന്നും ഉണ്ടാവാനേ സാധ്യമല്ല. ഏകവും അദ്വയവുമായ വസ്തുവില് ഈ വ്യക്തിബോധം വെറുതെ പൊന്തുണു അത്രേ ഉള്ളൂ. ആ വ്യക്തിബോധത്തിനെ ആരാഞ്ഞു നോക്കിയാൽ വ്യക്തിബോധം ഉണ്മയല്ല. വ്യക്തിബോധം പോയി സ്വരൂപ പ്രജ്ഞ, സ്വരൂപാനുഭൂതി അവിടെ ഉദിക്കും. അപ്പൊ ഈ വ്യക്തിബോധത്തിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഏ അഹങ്കാരം പോവില്ല എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയും വേണ്ട. നീഡ് നോട്ട് അക്സെപ്റ്റ് ഓർ നെഗേറ്റ്, എൻക്വയർ, ഫൈൻഡ് ഔട്ട്. അതിന്റെ ഉള്ളിലേക്ക് പോവുക, അതെന്താണ് അതിന്റെ സ്വരൂപം. അപ്പോ ഈ അഹം വൃത്തി, ചിത്തവൃത്തി, ചിന്താരഹിതഹോ ഹൃദാഖ്യഹ എന്ന് പറഞ്ഞു, ചിത്തവൃത്തികൾ ഉള്ളപ്പോ ആത്മാനുഭൂതി ഉണ്ടാവില്ല. സദാ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുമ്പോ ആത്മാനുഭവം ഉണ്ടാവില്ല. നിർവികൽപ്പ സമാധിനാ സ്ഫുടം ബ്രഹ്മതത്വം അവഗമ്യതേ ധ്രുവം ന അന്യഥ ചലതയാ മനോഗതേ പ്രത്യയാന്തര വിമിശ്രിതം ഭവേത്. നമ്മളുടെ നിർവികൽപ്പ സമാധി എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു. നിർവികൽപ്പ സമാധിയിൽ ബ്രഹ്മതത്വം തെളിഞ്ഞു കിട്ടുന്നു. എന്താ മറ്റുള്ള അവസ്ഥകളിലൊന്നും തെളിഞ്ഞു കിട്ടില്ലേ എന്ന് വെച്ചാൽ, മറ്റുള്ള അവസ്ഥകളിൽ പ്രത്യയാന്തര വിമിശ്രിതം ഭവേത്. ഈ അഹംബോധമുണ്ടല്ലോ, മറ്റ് ചിത്തവൃത്തികളുമായി കൂടിക്കുഴഞ്ഞു കിടക്കും. മറ്റ് ചിത്തവൃത്തികളുമായി കൂടിക്കുഴയുമ്പോ യഥാർത്ഥത്തിൽ നമ്മൾക്ക് നമ്മൾ ആരെന്നെ അറിയില്ല. ഒന്നിൽ ഞാൻ കോപിയാണ്, അല്ലെങ്കിൽ കാമിയാണ്, അല്ലെങ്കിൽ അസൂയാലുവാണ്, ഏതിനോടെങ്കിലും ഒരു ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോ ഞാൻ അതും ഇതുമായി ഇരിക്കലല്ല, ഞാൻ ആരാണോ അതായിരിക്കൽ. തത്ര ദൃഢൈവ നിഷ്ഠ, ആത്മസാക്ഷാത്കാരം എന്ന് വെച്ചാൽ ആത്മാവായി ഇരിക്കൽ എന്നർത്ഥം. ആത്മസംസ്ഥിതി ആത്മദർശനം, താനാ ഇരുത്തലേ തന്നെ അറിതലാം, താൻ ഇരണ്ടറ്റതാൽ ഉന്തീപര, തന്മയ നിഷ്ഠൈ ഇത് ഉന്തീപര. താൻ ആയി ഇരുത്തൽ, മലയാളത്തിലുണ്ട് ഞാൻ താൻ. ആരാ വന്നിരിക്കണത് തമിഴില് പ്രത്യേകിച്ച്? ആരാ വന്നിരിക്കണത് എന്ന് ചോദിച്ചാൽ നാൻ എന്ന് പറയും ആദ്യം. പിന്നെയും ചോദിച്ചാൽ ആരാ എന്ന് ചോദിച്ചാൽ നാൻ താൻ. ഒരു നാനും ഒരു താനും വന്നിടരുത് എന്ന ഇടത്തില്. എന്താ നാൻഗ്രത് അഹങ്കാരം, താൻഗ്രത് ആത്മാ എന്ന് വെച്ചപ്പോമേ. താനോട് ഒരു സ്വരൂപം തന്നെ നാൻ. അന്ത താൻഗ്രതേ നാനാ മാറുന്നത്, നാനേ താനാ മാറുന്നത്. താൻഗ്രത് എല്ലാ അവസ്ഥയിലും ഇരിക്ക്, സുഷുപ്തിയിലും ഇരിക്ക്, സ്വപ്നത്തിലെയും ഇരിക്ക്, ജാഗ്രതയിലെയും ഇരിക്ക്. എന്നാ നാൻഗ്രത് ജാഗ്രതല മാത്രം വന്നിട്ട് സ്വപ്നത്തിലെയും സുഷുപ്തിയിലെയും ഇല്ലായിക്കായിടുന്നത്. സ്വപ്നത്തിലെ വേഷം മാറുന്നത്, സുഷുപ്തിയിലെ എല്ലാം മാറുന്നത്. സദാ ഉള്ള വസ്തു ഈ തദ്വസ്തു, ആത്മാ, ബോധം, പ്രജ്ഞ, അത് സുഷുപ്തിയിലും ഉണ്ട്. പക്ഷെ ഈ അഹങ്കാരം സുഷുപ്തിയിലില്ല അല്ലേ. അഹം പദാർത്ഥസ്തു അഹമാദി സാക്ഷി നിത്യം സുഷുപ്താവപി ഭാവദർശനാത്. ഈ അഹംപദത്തിന്റെ ഉണ്മയായ അർത്ഥം അഹങ്കാരത്തിന് സാക്ഷിയാണ്. അത് അഹങ്കാരമല്ല. അഹങ്കാരം ഉദിക്കുമ്പോ അപ്പൊ എനിക്ക് അഹങ്കാരം വന്നു എന്ന് അറിയണ്ട്. എനിക്ക് അഹങ്കാരം ഇപ്പൊ ഇല്ല, അഹങ്കാരം വരണു, അഹങ്കാരം പോകണു. അപ്പൊ ഞാൻ അഹങ്കാരമല്ല.
അപ്പൊ അഹങ്കാരത്തിനെയും കാണുന്ന ആള് സുഷുപ്തിയിലും ഉണ്ട്. സുഖമായി ഉറങ്ങുന്ന സുഷുപ്തി അവസ്ഥയിലും ഏതൊരുത്തനുണ്ടോ അവൻ സ്വരൂപമാണ്, ആത്മാ. അപ്പോ ആ ആത്മവസ്തുവിനെ അറിയണമെങ്കിൽ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട സാധന എന്താ? ചിന്താരഹിത എന്നൊരു സൂചന തന്നു മഹർഷി. ചിത്തവൃത്തികളെ കുറച്ചു കൊണ്ടുവരിക,